അങ്ങനെ നോക്കുമ്പോൾ ദൈവത്തോടുള്ള അകൽച്ച കണക്ക് തന്നെ ക്രൂരമായൊരു തെറ്റാണ് സഹിക്ക് സുഹൃത്തുമായിട്ടുള്ള അകൽച്ച, അപ്പന് മക്കളോടുള്ള അകൽച്ച, മക്കൾക്ക് അപ്പനോടുള്ള അകൽച്ച, സഹോദരന് സഹോദരനുള്ള അകൽച്ച. സിൻ ഈസ് എ റപ്ചർ ഇൻ റിലേഷൻഷിപ്പ്. മറ്റു ചിന്തകളിലേക്ക് കടക്കുന്നതിനേക്കാൾ മുമ്പേ ഒരു നിമിഷം ദൈവത്തിന്റെ മുമ്പിൽ ഒന്ന് മിഴികൾ അടച്ചിട്ട് സ്വയം ചോദിക്കുക, എന്റെ വ്യക്തിബന്ധങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ബ്രിഡ്ജ് ചെയ്യപ്പെടേണ്ട, ഒരു പാലം പണിയേണ്ട അകലങ്ങൾ അവശേഷിക്കപ്പെടുന്നുണ്ടോ എന്ന്. വെറുതെ സ്വന്തമായിട്ട് ചിന്തിക്കാൻ മാത്രം ഈ സമയം ചെലവഴിക്കുക. ബലിക്ക് ഏറ്റവും അടിസ്ഥാനപരമായ അനിവാര്യതയായിട്ട് ക്രിസ്തു പഠിപ്പിക്കുന്നത് ഈ സിദ്ധാന്തമാണ്. നീ ബലിവേദിയിലേക്ക് വരുമ്പോൾ നിന്റെ മനസ്സിൽ ആർക്കെങ്കിലും നിന്നോട് അകലമുണ്ടെങ്കിൽ, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വാക്കിതാണ്, നിന്നോട് അകലമുണ്ടെങ്കിൽ, എനിക്ക് അവനോടല്ല നിന്നോട് അകലമുണ്ടെന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ ഈ ബലിവസ്തു ഉപേക്ഷിച്ചിട്ട് പോയി അവനുമായി നിരപ്പിലായതിനു ശേഷം മാത്രം മടങ്ങിയെത്തുക. ഇതൊക്കെ മറന്നുകൊണ്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞു ആചാരാനുഷ്ഠാനങ്ങളിൽ കുരുങ്ങിക്കൂടാ. നീ ബലിവേദിയിലേക്ക് എന്റെ അരികിലേക്ക് വരുമ്പോൾ നിനക്കെതിരായിട്ട് ആരെങ്കിലും ഉണ്ടെന്നൊരു ധാരണ നിനക്കുണ്ടെങ്കിൽ അവനുമായി നിരപ്പിലാവുക. ബന്ധങ്ങളിൽ താളപ്പഴം ഉണ്ടാകാതെ സൂക്ഷിക്കുക. കുടുംബ ബന്ധങ്ങളിലും സാമൂഹ്യ ബന്ധങ്ങളിലുമൊക്കെ ഈശ്വരനുമായിട്ടുണ്ടാകുന്ന ബന്ധങ്ങളിലെ താളപ്പിഴയുടെ പ്രതിഫലനമായിട്ട് മാത്രം ഇത്തരം തകർച്ചകളെയും കാണുക. ഉൽക്ക എന്താണെന്ന് കുട്ടികൾക്കറിയാം. ചില രാവുകളിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു നക്ഷത്രം തെന്നിമറയുന്നു, പിന്നെ അത് കത്തി എരിഞ്ഞടങ്ങുന്നു. ഒത്തിരി കാലം ഒരേ ഓർബിറ്റിൽ ഏതോ സൂര്യന് ചുറ്റുമായിട്ട് ഭ്രമണം ചെയ്തിരുന്ന ജ്യോതിർഗോളങ്ങൾ ഒരു ദിവസം സ്വയം പറയുന്നു, എത്ര കാലമായി ഇതേ പാതയിലൂടെ, ഇതേ വരച്ചിട്ടിരിക്കുന്ന വൃത്തങ്ങളിലൂടെ, ഇതേ ഓർബിറ്റിലൂടെ എനിക്ക് മടുത്തു. എന്നിട്ട് ഇത് ഈ ഓർബിറ്റിൽ നിന്ന് ഒരു നിമിഷം നേരത്തേക്ക് പുറത്താകുന്നു. നിന്റെ ഭ്രമണപഥങ്ങളിൽ ഞാൻ പുറത്താവുകയാണ് ദൈവമേ. ആ നിമിഷത്തിൽ എനിക്ക് കിട്ടുന്നത് വല്ലാത്തൊരു സ്വാതന്ത്ര്യബോധമാണ്. എന്നെ നിയന്ത്രിക്കാനായിട്ട് നിന്റെ ചട്ടങ്ങളില്ല, എന്നെ നിയന്ത്രിക്കാനായിട്ട് നിന്റെ നിയമങ്ങളില്ല. ഞാൻ ഈ ഭ്രമണപഥത്തിന് പുറത്തായവനാണ്. ഈ ആനന്ദത്തിന്റെ ആ നിമിഷത്തിൽ തന്നെ പെട്ടെന്ന് എവിടെ നിന്നൊരു ഫ്രിക്ഷൻ ഉണ്ടാവുകയും ഈ ജ്യോതിർഗോളം കത്തിയെരിഞ്ഞടക്കുകയും ചെയ്യുന്നു. മനുഷ്യജന്മങ്ങളിലെയും കാര്യം ഇതുപോലെ തന്നെയാണ്. ഒത്തിരി കാലം ദൈവനിയമത്തിന്റെ ഓർബിറ്റുകളിൽ നിരന്തരം ഭ്രമണം ചെയ്യുമ്പോൾ ഒരു ദിവസം നമ്മൾ ആലോചിക്കുന്നു, ചെടിപ്പിക്കുന്ന അനുഭവമാണ്, എനിക്ക് ഈ അനുഭവം വേണ്ട, എന്നിട്ട് ഈ ഓർബിറ്റിൽ ഞാൻ മോചിതനാകുന്നു. ആ നിമിഷത്തിൽ വല്ലാത്തൊരു സ്വാതന്ത്ര്യബോധം ഞാൻ അനുഭവിക്കുന്നുണ്ട്, പക്ഷേ പിന്നീട് എപ്പോഴോ ഞാൻ എരിഞ്ഞടങ്ങുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് പ്രകാശഗോളങ്ങൾ ഉൽക്കകളായിട്ട് മാറുക. ഇങ്ങനെയാണ് നന്മ നിറഞ്ഞ മനുഷ്യര് തകർന്നു പോകുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം. ദൈവരാജ്യം എന്തിനോട് തുല്യമാണ്? അധ്യായം 13. ഞാൻ എന്തിനോട് അതിനോട് താരതമ്യപ്പെടുത്തും? ഒരു മനുഷ്യനെടുത്ത് തന്റെ തോട്ടത്തിൽ വിതച്ച കടുകുമണിക്ക് തുല്യമാണത്. അത് വളർന്നൊരു വൃക്ഷമായി, ആകാശത്തിലെ പറവുകൾ അതിന്റെ കൊമ്പുകളിൽ കൂടുകെട്ടി അവയ്ക്ക് അഭയമായി. പാപം ബന്ധങ്ങളിൽ സംഭവിക്കുന്ന വിള്ളലാണെന്ന് നാം കണ്ടു. അടുത്തതായി പാപമെന്ന് പറയുന്നത് വീണ്ടും സൻഗുരുക്കന്മാരുടെ തന്നെ ഒരു കോട്ടാണ്. നിന്റെ ആകാശത്തെ ചുരുക്കുകയാണ്, നിന്റെ ആകാശത്തെ ചുരുക്കുകയാണ്. ഇത്രയും വലിയൊരാകാശം ഞാൻ ചുരുക്കി ചുരുക്കി ഒരു മഞ്ചാടിക്കുരുവോളമാക്കി എന്റെ കയ്യിൽ സൂക്ഷിക്കുന്നതാണ് പാപമെന്ന് പറയുക. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ സ്വാർത്ഥയിലെ ഉത്സവങ്ങളൊക്കെ പാപത്തിന്റെ വിരുന്നാണ്. സ്വാർത്ഥയിലെ ഉത്സവങ്ങളൊക്കെ പാപത്തിന്റെ വിരുന്നാണ്. പാപം നിന്റെ ആകാശത്തെ ചുരുക്കുന്നുണ്ട്. മറ്റു ദിവസം ഞാൻ സൂചിപ്പിച്ചു കാടിന്റെ ഏതൊക്കെയോ മുദ്രകൾ നമ്മൾ കൊണ്ട് നടക്കുന്നുണ്ട്. പരിണാമത്തിന്റെ ഭാഗമായിട്ട് ഈ മുദ്രകളിൽ ഏറ്റവും ശക്തമെന്ന് പറയുന്നത് നിലനിൽപ്പിന് വേണ്ടി പോരാടുക എന്നുള്ളതാണ്. ഇങ്ങനെയാണ് മനുഷ്യൻ സ്വാർത്ഥതയിലേക്ക് പദമൂന്തുക. സ്വന്തം നിലനിൽപ്പെന്നുള്ളത് ഒരുവന്റെ മൂല്യമായിട്ട് മാറുമ്പോൾ അറിഞ്ഞുകൊള്ളുക. നിന്റെ ഉള്ളിൽ പതിക്കപ്പെട്ടിരിക്കുന്ന മുദ്ര കാടിന്റേതാണ്, ആത്മാവിന്റേതല്ല, കാടിന്റേതാണ്. നമ്മുടെ ഉള്ളില് ഇത്തരമൊരു കാടിന്റെ മുദ്ര പതിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുക. ക്രിസ്തു പറയുന്ന ഈ ഉപമയൊന്ന് ശ്രദ്ധിക്കുക. ദൈവരാജ്യം നിന്റെ നെഞ്ചിൽ വീഴുന്ന കടുകുമണിക്ക് തുല്യമാണ്. പിന്നീട് അത് വളർന്ന് വലുതായി ശാഖകളായി ആകാശപക്ഷികൾക്ക് ചേക്കേറാനുള്ള ഇടവുമായി, ആകാശപക്ഷികൾക്ക് ചേക്കേറാനുള്ള ഇടവുമായി. ജന്മത്തെ ഇങ്ങനെ കാണാനായിട്ട് പറ്റണം. എന്റെ ചില്ലകളിൽ സമസ്ത ലോകത്തെയും ചേക്കേറാനായിട്ട് ഞാൻ അനുവദിക്കുന്നു. സ്വാർത്ഥതയ്ക്ക് പകരമായിട്ട് അഭയമെന്നൊരു വാക്കിനെ കാണാനായിട്ട് ശ്രമിക്കുക. ഒരു സുഹൃത്തിന്റെ വീട് വെഞ്ചരിക്കാൻ പോകുമ്പോൾ വീടിന് അവനിട്ടിരിക്കുന്ന പേര് അഭയമെന്നാണ്. വീട്ടിലെ അംഗങ്ങൾക്ക് ഈ ഇടം അഭയമായിട്ട് മാറുന്നുണ്ട്. വീട്ടിലെത്തുന്ന വിരുന്നുകാർക്ക് ഈ വീട് അഭയമായിട്ട് മാറുന്നുണ്ട്. വഴിയൊരു യാത്രക്കാർക്ക് ഇത് അഭയമായിട്ട് മാറുന്നുണ്ട്. വെറുതെ നെഞ്ചിൽ വീണ ഒരു കടുകുമണിക്ക് ശാഖകളുണ്ടായിട്ട് ആ ശാഖകളിൽ ആകാശപ്പറവുകളെ ചേക്കേറാൻ അനുവദിക്കുന്ന ദൃശ്യം കൊണ്ടുവരിക. ആ നിമിഷത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകും ജീവന്റെ ഉത്സവം എന്ന് പറയുന്നത് ഈ കാടിന്റെ മുദ്രകൾ വലിച്ചെറിയുക എന്നുള്ളതാണ്. പാപം നിന്റെ ആകാശത്തെ ചുരുക്കുകയാണ്. MD വാസുദേവൻ നായരുടെ കാലം എന്ന നോവലില് സുമിത്ര എന്ന കഥാപാത്രം സേതുവിനോട് പറയുന്നത് ഇങ്ങനെയാണ്, സേതുവേട്ട, നിങ്ങൾ ഇത്രയും കാലം ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. സേതു ചോദിച്ചു, ആരെയാണ്? സേതുവേട്ടനെ മാത്രം. സേതുവിനെ മാത്രം സ്നേഹിക്കുന്നൊരു കാലമാണിത്. ബോബിയെ മാത്രം സ്നേഹിക്കുന്നൊരു കാലമാണിത്. ജോസിനെ മാത്രം സ്നേഹിക്കുന്നൊരു കാലമാണിത്. ഇത്തരമൊരു സംസ്കാരത്തിനെതിരായിട്ട് എന്റെ ആത്മീയത എനിക്കൊരു ഉപരോധമായിട്ട് മാറിയില്ലെങ്കിൽ അറിഞ്ഞുകൊള്ളുക, എന്റെ ആത്മീയത പൊള്ളയാണ്. പാപം നിന്റെ ആകാശത്തെ ചുരുക്കുകയാണ്. ക്ലാസ്സിൽ ടീച്ചർ കുട്ടികളോട് ചോദിച്ചു, രാത്രിയിൽ നിങ്ങൾ എത്ര നക്ഷത്രങ്ങളെ കാണാറുണ്ട്? ഒരു കുട്ടി പറഞ്ഞു, 12,000 നക്ഷത്രങ്ങൾ. മറ്റൊരുത്തൻ പറഞ്ഞു, 1,000,000. വേറൊരുത്തൻ പറഞ്ഞു, 100,000,000. ഏറ്റവും മുകളിലിരുന്ന കുട്ടി പറഞ്ഞു, ജസ്റ്റ് 3 സ്റ്റാർസ്, 3 നക്ഷത്രങ്ങൾ. ടീച്ചർ ചോദിച്ചു, എന്തേ ഇവരൊക്കെ 10,000 നക്ഷത്രങ്ങൾ ആകാശങ്ങളുണ്ടെന്ന് പറയുമ്പോൾ നീ ഈ 3 നക്ഷത്രങ്ങളെ കുറിച്ച് മാത്രം പറയുന്നത്? കുഞ്ഞു പറഞ്ഞു, എന്റെ വീടിന്റെ ജനാല തീരെ ചെറുതാണ്. മനുഷ്യന്റെ മനസ്സിന്റെ ജാലകങ്ങളൊക്കെ തീരെ ചെറുതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. 3 നക്ഷത്രങ്ങൾ മാത്രം കാണാൻ കഴിയുന്ന കാലം, അധമമാണ് ഈ കാലം. ഇതിനെതിരായിട്ട് എന്റെ ആത്മീയത എനിക്ക് പ്രകാശത്തിന്റെ ഒരു കവചമുണ്ടാക്കേണ്ടിയിരിക്കുന്നു, ജീവന്റെ ഒരു ചില്ല തീർക്കേണ്ടിയിരിക്കുന്നു. ആർക്കൊക്കെ അഭയമായിട്ട് മാറാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിരി ജന്മം? ആർക്കെങ്കിലുമൊക്കെ അഭയമായിട്ട് മാറാൻ കഴിഞ്ഞില്ലെങ്കിൽ, ആരെയെങ്കിലുമൊക്കെ ചേക്കേറാൻ അനുവദിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനീ ജന്മം? കൗൺസിലിംഗ് റൂമിലൊക്കെ ഇരിക്കുമ്പോൾ ചില സമയങ്ങളിൽ മനുഷ്യന്റെ സ്വാർത്ഥത നമ്മൾ നടുക്കാറുണ്ട്. ദാമ്പത്യ ബന്ധങ്ങളിൽ സ്വാർത്ഥ പുലർത്തുന്നവര്, എന്തിന് രതിയിൽ പോലും സ്വന്തം ഇഷ്ടം മാത്രം നോക്കുന്നവര്, പങ്കാളിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് യാതൊരു താല്പര്യവും കൊടുക്കാത്തവര്, ഇങ്ങനെ എത്ര മനുഷ്യരാണ് നമ്മൾ കണ്ടുപെട്ടുക. സ്വാർത്ഥതയുടെ പുതിയ സേതുക്കളെ. ഐവൻ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ടായിരുന്നു. ഇവൻ സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് ഇവൻ വഴിയിൽ കിടന്നിട്ട് ഒരു നാണയം കെട്ടി. ആ നിമിഷത്തിൽ ഇവൻ ഓർത്തു, ദൈവമേ, ഇത്രയും കാലം താഴോട്ട് നോക്കാതിരുന്നതിന്റെ പേരിൽ എത്ര നാണയങ്ങളാണ് നഷ്ടമായത്. അന്ന് അവനൊരു തീരുമാനമെടുത്തു, ഇനി മുതൽ ഞാൻ മുകളിലേക്ക് നോക്കുന്ന പ്രശ്നമേയില്ല. കളിക്കൂട്ടുകാർ പറഞ്ഞു, വരിക ഇവൻ, നമുക്ക് കളിച്ചു തിമിർക്കാം. ഇവൻ പറഞ്ഞു, പാടില്ല, ഒരു നാണയം തടഞ്ഞേക്കും. വിഷച്ചില നിറയെ പൂത്തുകൊണ്ട് പറഞ്ഞു, മുകളിലേക്ക് നോക്കുക, ദാ നിറയെ പൂത്തിരിക്കുകയാണ്. ഐവൻ പറഞ്ഞു, പാടില്ല, ഒരു നാണയം തടഞ്ഞേക്കും. ദേവാലയ മണികൾ വിളിച്ചു പറഞ്ഞു, അകത്തേക്ക് ഒന്ന് കയറിയിട്ട് പോവുക, നോ, ഒരു നാണയം തടഞ്ഞേക്കും. 45 വർഷം ഐവൻ താഴേക്ക് നോക്കി നടന്നു. 45-ാം വർഷത്തിൽ ഐവൻ ഒരു കണക്കെടുപ്പ് നടത്തുകയാണ്. 45-ാം വയസ്സിൽ ഐവൻ സ്വയം പറഞ്ഞു, ഞാൻ മടങ്ങിപ്പോകുമ്പോൾ എന്റെ കൈവശം ഒരു ആക്രി പെട്ടിയുണ്ട്, 1,500 ബട്ടണുകളുണ്ട്, കുറെ കളിപ്പാട്ടത്തുണ്ടുകളുണ്ട്, കുറെ നൂലുണ്ടകളുണ്ട്, പിന്നെ $10-15 ആവശ്യമായ തുട്ടുകളും, കൂടാതെ കൂന് പിടിച്ചൊരു ശരീരവും അതിനേക്കാൾ കൂനു പിടിച്ചൊരു മനസ്സും. ചുറ്റുവട്ടത്തില് 50-60 വയസ്സുള്ള അയ്യന്മാരെ കണ്ട് മനസ്സ് മടുക്കുന്നുകൊണ്ടാണ് പറയുന്നത്. നാട്ടിലെ പത്രം എടുത്തു നോക്കുക, 75 വയസ്സുള്ള അയ്യന്മാരെ കാണാം. 75-80 വയസ്സുള്ള അയ്യന്മാര് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അയ്യന്മാരൊരു കാലത്തില് വെറുതെ നഷ്ടപ്പെടാൻ വേണ്ടി ഒന്ന് പഠിക്കുക. സെമിനാരിയിൽ ഞാൻ കുട്ടികളെ കളി കാണാൻ പോയി നിൽക്കാറുണ്ട്. കാരണം കളിക്കളമെന്ന് പറയുന്ന ഒരിടമാണ് ഒരുവന്റെ ഏറ്റവും ജെനുവിനായ സെൽഫ് പുറത്തേക്ക് വരിക. വളരെ സൗമ്യനായൊരു കുട്ടിയുണ്ട്. ഇവൻ ഈ കളിക്കളത്തിലൊന്ന് തോറ്റുകഴിഞ്ഞാൽ പിന്നീട് ഇവൻ അഗ്രസീവ് ആവും. പന്തെടുത്തെറിയുന്നു, റഫറിയെ ചീത്ത വിളിക്കുന്നു, അടുത്തുള്ള കളിക്കാരെ ചീത്ത വിളിക്കുന്നു. ആകപ്പാടെ ഇവന്റെ സെൽഫ് അങ്ങ് മാറുകയാണ്. ഞാൻ ഇവനോട് ചോദിക്കാറുണ്ട്, ഫ്രെഡി നീ ഒന്ന് എന്നാണെന്ന് തോക്കാൻ പഠിക്കുക, നീ എന്നാണെന്ന് തോക്കാൻ പഠിക്കുക. ഒരുപക്ഷെ ക്രിസ്തു ചില നേരങ്ങളിൽ നമ്മളോട് ചോദിക്കുന്ന ഇതായിരിക്കാം, നീ എന്നാണെന്ന് തോക്കാൻ പഠിക്കുക. എല്ലാവരും സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം നെട്ടോട്ടമോടുന്നൊരു ഭൂമിയിൽ നീ എന്നാണെന്ന് തോക്കാൻ പഠിക്കുക. ബോധപൂർവം നിങ്ങളെ തോൽപ്പിക്കപ്പെടുക എന്നുള്ളതല്ല, സ്നേഹപൂർവ്വം നിങ്ങൾ സ്വയം തോൽക്കപ്പെടുവാൻ സജ്ജമാവുകയാണ്. ആരായിരുന്നു ക്രിസ്തു? എല്ലാ കളികളിലും തോൽക്കപ്പെട്ട ചതുരംഗ കളിക്കാരനായിരുന്നു അവന്. എല്ലാ കളികളിലും തോൽക്കപ്പെട്ടവന. എന്നിട്ടും ഒരു പരിഭവമില്ലാതെയാണ് അവൻ മടങ്ങിപ്പോവുക. തോൽക്കാൻ കൂടി ഒന്ന് പഠിക്കുക. സഖിയുടെ മുമ്പിൽ തോൽക്കാൻ പഠിക്കുക, മക്കളുടെ മുമ്പിൽ തോൽക്കാൻ പഠിക്കുക, സുഹൃത്തുക്കളുടെ മുമ്പിൽ തോൽക്കാൻ പഠിക്കുക. നേടാൻ മാത്രമുള്ള ഒരു സംസ്കാരത്തിനെതിരായിട്ട് ഒരു ഉപരോധം തീർക്കുക. പഴയൊരു കച്ചവടക്കാരന്റെ കഥ പറയാറുണ്ട്. ഇയാൾ മരിക്കാൻ കിടക്കുകയാണ്. മരിക്കാൻ കിടപ്പം ചോദിച്ചു, മൂത്ത മകൻ എവിടെ പോയി? ഭാര്യ പറഞ്ഞു, നിങ്ങളുടെ തലയുടെ മുകളിൽ നിൽപ്പുണ്ടല്ലോ. ഇളയവനോ? അവന്റെ സൈഡിൽ നിൽപ്പുണ്ട്. പെട്ടെന്ന് ഈ മനുഷ്യൻ എഴുന്നേറ്റിട്ട് ചോദിച്ചു, പിന്നെ ആര് കടയിലിരിക്കും? എന്നിട്ട് പുള്ളി മരിക്കുകയും ചെയ്തു. ജൂസിനെ കുറിച്ചുള്ള കഥയാണിത്. മരിക്കാൻ നേരത്തും ആര് കടയിലിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചിട്ട് മരിക്കുന്ന ജൂസിന് ഇങ്ങനെ ഒരു സംസ്കാരമുണ്ടെന്നായിട്ടാണ് പറയുക. എന്തുമാവട്ടെ, നമ്മുടെ സംസ്കാരവും ഇതുമായിട്ട് വലിയ ഭേദങ്ങളൊന്നുമില്ല എന്നാണ് നമ്മളൊന്ന് തോൽക്കാൻ പഠിക്കുക. നാട്ടില് പലപ്പോഴും പാർട്ടീഷന്റെയൊക്കെ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു കാഴ്ചക്കാരനായിട്ട് ഞാനും പോയിരിക്കാറുണ്ട്. മത്തിസ്ഥൻ എന്നാണ് പേര്. ഇങ്ങനെ 3-4 പോയിട്ടുണ്ട്. ഇന്നോളം ഈ പാർട്ടീഷനകത്ത് ഇന്നലെ വരെ ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് ഉറങ്ങിയ സഹോദരന്മാര്, ഒരേ അത്താഴം പങ്കിട്ടവര്, ചേട്ടൻ ഒരു അരസെന്റ് കൂടി എടുത്തോളൂ എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല. അരസെന്റ് കൂടി ചേട്ടൻ എടുത്തോളൂ എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല. ഏക്കർ കണക്ക് സ്ഥലമുണ്ടാവാം. ഈ സമയത്താണ് ഓരോരുത്തരുടെയും ട്രൂ സെൽഫ് പുറത്തേക്ക് വരിക. അരസെന്റിന് വേണ്ടി കൊടുവാൾ ഉയർത്തുന്നു, ഇഞ്ചക്ഷൻ ഓർഡറിന് പോകുന്നു. തോൽക്കാൻ തയ്യാറല്ലാത്തൊരു സംസ്കാരത്തിൽ തോൽക്കാനായിട്ടൊന്ന് പഠിക്കുക. കുറെ കാലം മുമ്പ് ഒരമ്മ ഒരു കുട്ടിയെ കൊണ്ടുവന്നു. എന്നിട്ട് പറയുന്ന ഇങ്ങനെയാണ്, ഇവൻ സ്പോർട്സിലൊക്കെ മിടുക്കനാണ്, 500-600 മീറ്റർ ഓട്ടത്തിലൊക്കെ എന്ത് ചെയ്യും, ഇവൻ ഓടി ഓടി ഏറ്റവും ഫാസ്റ്റായിട്ട് ഓടിയിട്ട് ഫിനിഷിംഗ് ലൈനിന് തൊട്ട് മുമ്പെത്തിയിട്ട് വെറുതെ നിൽക്കും. കൂടെയുള്ള അധ്യാപകർ പറയും, നീ ഒന്ന് ഫിനിഷിംഗ് ലൈനിൽ ടച്ച് ചെയ്യ്. ഇവൻ പറയും, ഞാൻ ഫിനിഷിംഗ് ലൈനിൽ ടച്ച് ചെയ്താൽ പുറകെ വരുന്ന ഒരു തോറ്റു പോകുമല്ലോ. താന്താണെന്ന് പറഞ്ഞ അമ്മ കൊണ്ടുവന്നത്. സ്നേഹപൂർവം വിട്ടുകൊടുക്കുന്നതിനൊക്കെ ഭ്രാന്തായിട്ടാണ് കരുതപ്പെടുന്നത്. നമ്മുടെ മൂല്യങ്ങൾ ഇങ്ങനെ ഒന്ന് തകിടം മറിഞ്ഞിരിക്കുകയാണ്. ഉപയോഗിച്ചിരുന്ന പേസ്റ്റ് വലിച്ചെറിയാൻ പോലും ഇവന് വിഷമമാണ്. ഇത്രയും കാലം ബ്രഷ്, ഇത്രയും കാലം ഉപയോഗിച്ച ബ്രഷല്ലേ, നിന്നെ എങ്ങനെയാണ് കളയുക എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ കളയുക. ഇതൊക്കെ അബ്നോർമാലിറ്റി അടയാളങ്ങളായിട്ട് എടുത്തുകൊള്ളുക. പക്ഷേ ഇത്തരം ചില അബ്നോർമാലിറ്റികളിലൂടെയാണ് ക്രിസ്തു ജീവിക്കുക. എല്ലാവരും എല്ലാവർക്കും വേണ്ടിയും മാത്രം നേടുന്നൊരു ഭൂമിയില് തോൽക്കാനായിട്ട് കൂടി പഠിക്കുക, പരാജയപ്പെടുവാനായിട്ട് പഠിക്കുക, ക്രിസ്തുവിനെ പോലെ തോൽക്കുന്ന കളികളിൽ ഏർപ്പെടാനായിട്ട് പഠിക്കുക. വെറുതെ ക്രിസ്തുവിന് മുമ്പിൽ നിന്നുകൊണ്ട് സ്വയം ചോദിക്കുക, ജീവിതത്തിൽ ഞാൻ ആരെയാണ് സ്നേഹിച്ചിട്ടുള്ളത്, ജോസ് ആരെയാണ് സ്നേഹിച്ചിട്ടുള്ളത്? ആത്യന്തികമായിട്ട് ജോസിനെ മാത്രമാണോ? സേതുവേട്ട, നിങ്ങൾ ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ, സേതുവേട്ടനെ മാത്രം എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തിന്റെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് ദൈവത്തിന്റെ മുമ്പിൽ 1 നിമിഷം വെറുതെ നിൽക്കുക, നഗ്നനായിട്ട്. ഞാൻ ആരെയാണ് സ്നേഹിക്കുന്നത്? എന്റെ ചില്ലകളിൽ ഞാൻ ആർക്കെങ്കിലും അഭയം കൊടുക്കുന്നുണ്ടോ? എന്റെ ആകാശം മഞ്ചാടിക്കുരുവോളം ചുരുങ്ങിയതാണോ? ദൈവത്തിന് മുമ്പിൽ സ്വയം കണ്ടെത്താൻ ശ്രമിക്കുക.